പർവ്വതങ്ങൾ എരിശിലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നമ്മെ ചുറ്റിപ്പരിപാലിക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത് നാം ചിന്തിക്കുന്നത് പ്രൗഡൻസ് ഓഫ് ഹോം, കുടുംബത്തെ കരുതുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട കുടുംബത്തിൻ്റെ ഇഷ്ടം നഷ്ടമാകുവാൻ കാരണമെന്താണെന്ന് മനസ്സിലാകുന്നത്. ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, കുടുംബത്തിന് അടിസ്ഥാനമിട്ടത് ആരാണ്? തുടർന്നുള്ള ചോദ്യങ്ങൾ, എന്തായിരുന്നു കുടുംബത്തിൻ്റെ ദൗത്യം? ഈ ദൗത്യം അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് അഥവാ ഏൽപ്പിച്ചവർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിഹാരം? ഈ വിഷയത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യഹോവയായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെയും അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെയും മെനഞ്ഞ് തൻ്റെ ജീവശ്വാസമൂതി അവർക്കെല്ലാ നന്മകളും നൽകി യഹോവ അനുഗ്രഹിച്ചു. ഇപ്രകാരം കുടുംബത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഭാര്യയോട് പറ്റിച്ചേരണം എന്ന വാക്ക് നൽകിയിരുന്നു. സങ്കീർത്തനം 127:1 പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. അടിസ്ഥാനമിട്ട വ്യക്തി തന്നെയാകണം പണി പൂർത്തിയാക്കേണ്ടത്. കുടുംബം ഇവിടെ ആദ്യപടി കണ്ടെത്തി. നാം ചിന്തിക്കേണ്ടത് പുരുഷനും സ്ത്രീയും സ്വന്തം ഇഷ്ടത്തിന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്താൽ നല്ലതാണോ? അല്ല. ദൈവഹിതപ്രകാരം വേണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കൂട്ടിയോജിപ്പിക്കാൻ. മുപ്പിരിച്ചരടായ മൂന്നാമനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് കുടുംബത്തിൻ്റെ, കരുതുന്ന കുടുംബത്തിൻ്റെ അടിസ്ഥാനം ശരിയാകുന്നത്. ദൈവം ഊതുന്ന ശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ ജീവശ്വാസത്തിൻ്റെ പ്രത്യേകത ഞാൻ അറിഞ്ഞത് കൊറോണ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസത്തിന് പ്രയാസമുണ്ടായപ്പോഴാണ് തമ്പരാൻ ഊതിത്തന്ന ശ്വാസത്തിൻ്റെ വില മനസ്സിലാക്കിയത്. സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി ദൈവം ആദാമിനെ ഏൽപ്പിച്ചു. രണ്ട് കാര്യങ്ങൾ അവനോട് പറഞ്ഞിരുന്നു, വേല ചെയ്യണം, കാവൽ കാക്കണം. നല്ല ഫലമുള്ള വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കാണാൻ ഭംഗിയുള്ളതുമുണ്ട്, ഫലം നല്ലതുമുള്ളതുമുണ്ട്. ഇതെല്ലാം നിനക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്. അപ്പം പ്രധാനമായിട്ട് ഏൽപ്പിച്ച മൂന്ന് നിയമങ്ങളായി. ഒന്നാമത്തേത്, കുടുംബ തോട്ടത്തിൽ വേല ചെയ്യുക. രണ്ടാമത്, കാവൽ കാക്കുക. മൂന്നാമത്, പങ്കുവയ്ക്കുക. ആ പങ്കുവയ്ക്കുന്നത് എന്തായിരിക്കണം? അതോടൊന്ന് മനസ്സിലാക്കാം. അവനൊരു ജീവിത പങ്കാളിയെ കൊടുത്തു. ആ ജീവിത പങ്കാളിയോട് ദൈവം തന്നെ ഏൽപ്പിച്ച മൂന്ന് ദൗത്യങ്ങൾ അവൻ പറഞ്ഞില്ല. എന്തൊക്കെയായിരുന്നു മൂന്ന് ദൗത്യങ്ങൾ? വേല ചെയ്യണം, കാവൽ കാക്കണം, പിന്നെ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞത് ആ നടുക്കുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ഈ മൂന്ന് കാര്യങ്ങൾ തൻ്റെ ജീവിത പങ്കാളിയോട് അവൻ പറയാൻ മറന്നുപോയി. മറന്നതാണോ അതോ കാര്യമാക്കാഞ്ഞതാണോ, എന്തായാലും പറഞ്ഞില്ല. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കരുതുന്ന കുടുംബമാണെങ്കിൽ ഭാര്യയും ഭർത്താവും, സകല കാര്യങ്ങളും പരസ്പരം പങ്കുവച്ചിരിക്കണം. ഈ മൂന്ന് നിയമങ്ങൾ നാം സൂക്ഷിച്ചാൽ നമ്മുടെ കുടുംബം കരുതലിൻ്റെ തണലിലാകും. വേല ചെയ്യുന്നവർക്ക് അലസരായി ഇരിപ്പാൻ സമയം കിട്ടുകയില്ല. ആദ്യ പിതാവ് വേല ചെയ്യുക എന്ന നിർദ്ദേശം അനുസരിച്ചു. എന്നാൽ തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം പങ്കാളിയോട് ഷെയർ ചെയ്യാതിരുന്നത് കൊണ്ട് പങ്കാളി എന്ത് ചെയ്തു? അലസയായി മാറി. വേല ചെയ്യാത്ത അലസയായി മാറി. അപ്പോഴോ എ ലേസി മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന്. ചുമ്മാ അതൊരു പണിയില്ലാതിരിക്കുന്നവരുടെ ഉള്ളിലായി തെറ്റായ ചിന്തകൾ കടത്തുന്ന സാത്താൻ്റെ പണിയാത്. പുരുഷനായാലും സ്ത്രീ ആയാലും അലസത എന്ന രോഗം വലിയ വിപത്തിലെത്തിക്കും. അങ്ങനെയുള്ളവരാണ് ആരെയും വിളിച്ചാൽ കഞ്ചാവ്, കള്ള് മുതലായ ലഹരികൾക്ക് അടിമകളാകുന്നത്. സാത്താനെയും അവൻ്റെ തന്ത്രങ്ങളെ സൂക്ഷിക്കുവാൻ ഓർത്തോണം. അലസത ഒരിക്കലും പാടില്ല. പ്രായമുള്ളവരായാലും കൊള്ളാം, ചെറുപ്പക്കാരായാലും കൊള്ളാം, മധ്യവയസ്കരായാലും കൊള്ളാം, അലസത പാടില്ല. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആദ്യ മാതാപിതാക്കൾ കുടുംബജീവിതത്തിൻ്റെ അടുത്ത പടിയിലായി. ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് മൂലം തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയെങ്കിലും അവരെ കരുതുന്ന ദൈവം, അനുസരണക്കേട് കാണിച്ചിട്ടും അവരെ കരുതുന്ന ദൈവം ആ കുടുംബത്തിൽ രണ്ട് സന്തതികളെ ദാനമായി നൽകി. അവിടെയും ഇവർക്ക് തെറ്റുപറ്റി. ദൈവം ഇവരെ ഏൽപ്പിച്ച പ്രമാണം അവരുടെ മക്കളോട് പറഞ്ഞു കൊടുത്തില്ല. എന്നാൽ ഹാബേൽ ദൈവത്തിന് യാഗമർപ്പിക്കണമെന്നുള്ളത് അവൻ മനസ്സിലാക്കി. ശരിയായ രീതിയിൽ തന്നെ ദൈവം ആഗ്രഹിച്ചതുപോലെ അവൻ യാഗമർപ്പിച്ചു. മറ്റേവൻ യാഗമർപ്പിക്കാൻ പോയത് അവൻ്റെ ഇഷ്ടത്തിന്. പക്ഷെ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ്റെ ഉള്ളിൽ കോപം വന്നു. ദൈവം അവൻ്റെ യാഗത്തിൽ മാത്രം പ്രസാദിച്ചപ്പോൾ സഹോദരന് കോപം വന്നു. അവിടെയും ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പാപം ബാധുക്കൾ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയതാ. പക്ഷേ അവൻ ആ മുന്നറിയിപ്പ് അവഗണിച്ചു. തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവർ അവഗണിച്ചതുപോലെ മകനും അതേ തെറ്റ് തന്നെ ചെയ്തു, അവഗണിച്ചു. അതുകൊണ്ട് എന്തായി? ഹാബേലിൻ്റെ വധത്തിന് കാരണക്കാരനായി തീർന്നു. അവന് സഹോദരൻ്റെ കൊലയാളിയായി മാറി. ഇന്നും നാം തെരുവുകളിലും ഭവനങ്ങളിലും ഒക്കെ കാണുന്നത് കൊലപാതകം പാപത്തിൻ്റെ അധീനതയിൽ നിന്നുണ്ടാകുന്നതാണ്. പക, വിദ്വേഷം, അസൂയ, പണത്തോടുള്ള താല്പര്യം കുടുംബങ്ങളിലെ പരസ്പര കരുതലും സ്നേഹവും നഷ്ടമാക്കുന്നു. കുടുംബത്തെ കരുതുന്ന മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹത്തിൽ വിവേചനം കാട്ടരുത്. കുടുംബത്തെ കരുതുന്ന മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹത്തിന് വിവേചനം കാട്ടരുത്. അങ്ങനെ കാണിച്ച ഒരാളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 27 കാണാം. അപ്പനെയും മൂത്ത മകനെയും അപ്പൻ മൂത്ത മകനെയും അമ്മ ഇളയ മകനെയും സ്നേഹിച്ചു. ആ ചരിത്രം അവിടെ കാണുന്നത്. അമ്മയുടെ വാക്കനുസരിച്ച പ്രിയമകൻ അപ്പനെയും തൻ്റെ സഹോദരനെയും ചതിക്കുന്നു. പരസ്പരം കരുതൽ ലഭ്യമാകേണ്ട കുടുംബത്തിൽ അങ്ങനെ ചതി കടന്നുകൂടി. വചനധ്യാനവും കുടുംബാരാധനയും അതിരാവിലെയും സന്ധ്യയ്ക്കും മുടങ്ങാതെ നടന്നിരുന്ന കുടുംബങ്ങളിൽ സാത്താൻ്റെ പ്രവേശനം വന്നതോടുകൂടി അതെല്ലാം പൂർണ്ണമായി മാറി. ഇന്നുള്ളത് തന്നെ ഒരു നേർച്ച പോലെ നടത്തുന്നവരാണ് അധികവും. കുടുംബങ്ങൾ പരസ്പരം കരുതലിൻ്റെ തണലിലാകണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ദൈവമേൽപ്പിച്ച കുടുംബങ്ങളിൽ ആരാധനയും വചനധ്യാനവും പ്രാർത്ഥനയും സ്തുതിയും ഉയരണം. എ ഫാമിലി ദറ്റ് പ്രേസ് ടുഗദർ സ്റ്റേയ്സ് ടുഗദർ എന്ന് ഒരു പ്രഗത്ഭനായ വ്യക്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി, ദൈവം കൂട്ടിയോജിപ്പിച്ച പങ്കാളിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം കുടുംബകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും പങ്കുവയ്ക്കണം. രണ്ടുപേരും കൂടെ ആലോചിച്ച് മക്കളുടെ കാര്യത്തിന് ദൈവവുമായുള്ള ബന്ധത്തിൽ തീരുമാനമെടുക്കാവുള്ളൂ. മൂന്നാമതായി, കുടുംബത്തെ കരുതുന്നവർ വേല ചെയ്യുകയും കുടുംബത്തെ കാക്കുകയും വേണം. നാല്, സമയത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദശാംശം ദൈവത്തിന് നൽകാൻ മാതാപിതാക്കൾ ചെയ്യുകയും അതോടൊപ്പം കുഞ്ഞുങ്ങളെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയോടെ ദൈവികാലോചന ചോദിച്ച് അതിനനുസരിച്ച് ഓരോ പ്രവൃത്തിയും മാതാപിതാക്കൾ ചെയ്യുകയും ആ ശീലം മക്കളെ അഭ്യസിപ്പിക്കുകയും വേണം. ഈ അഞ്ച് നിയമങ്ങൾ പ്രാബല്യത്തിലായാൽ നമ്മുടെ കുടുംബം ദൈവിക കരുതലിലാകും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബപ്രാർത്ഥനയുണ്ടാകാൻ മാതാപിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുകയും അതോടൊപ്പം തന്നെ ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ മക്കളെ നടത്തുവാനുള്ള കഴിവും എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ. വഴി ഇതിലേ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും അലസരായിത്തീരല്ലേ. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഈ അലസത കടന്നു വരാതിരിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾക്കൊന്നിലും പ്രശംസിപ്പാനില്ല കർത്താവെ, തമ്പരാൻ്റെ കരുതലും സ്നേഹവും മാത്രമേ ഉള്ളൂ. അങ്ങ് ഞങ്ങളുടെ കൂടി ഇരിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാവും പിതാവും വൈദ്യനും പരിപാലകനുമായി തമ്പരാനിരിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണേയെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, ബൈബിൾ സ്റ്റഡിയുടെ എല്ലാ കേൾവിക്കാരുടെയും കുടുംബം കരുതുന്ന കുടുംബമായി മാറുവാൻ, വേല ചെയ്യുകയും കാവൽ കാക്കുകയും ചെയ്യുവാൻ എല്ലാ മാതാപിതാക്കന്മാർക്കും അവിടുന്ന് കൃപ നൽകണമേ. സ്നേഹമുള്ള മക്കളെ ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നതിനായി സ്തോത്രം. തലമുറകളെല്ലാം സ്നേഹം പങ്കുവയ്ക്കുന്നവരാകുവാൻ, ദൈവസ്നേഹത്തിൽ അവരെ വളർത്തുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി മലയാളം ബൈബിൾ സ്റ്റഡി .com.in വേണ്ടി ഈ മെസ്സേജ് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.